പാഠം 3. പ്രലോഭനങ്ങളെ അതിജീവിച്ച ഈശു. ഈശു തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിനൊരുക്കമായി മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോയ്ക്ക് വിശന്നു. ആ അവസരം നോക്കി പ്രലോഭകൻ ഈശോയെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. തന്നിലുള്ള ദൈവശക്തി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പ്രേരണയായിരുന്നു അത്. സുഖലോലുപതയ്ക്കായുള്ള ഈ പ്രേരണയെ ഈശോ തിരുവചനത്താൽ ജയിച്ചു. ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രലോഭകൻ ഈശോയെ വിശുദ്ധ നഗരമായ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് രണ്ടാമത്തെ പരീക്ഷണം നടത്തി. പ്രലോഭകനായ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. തൻ്റെ മഹത്വവും കഴിവും പ്രകടിപ്പിച്ച് പ്രശസ്തി നേടുവാനുള്ള പരീക്ഷയായിരുന്നു അത്. ഈശോയാകട്ടെ മറ്റൊരു ദൈവവചനത്താൽ അതിനെയും പരാജയപ്പെടുത്തി. അവിടുന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് ഇവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. ഈ ലോകത്തിൻ്റെ സമ്പത്തും സ്ഥാനമാനങ്ങളും നേടിയെടുക്കാനുള്ള ഈ പ്രലോഭനത്തെയും ഈശോ ധീരതയോടെ അതിജീവിച്ചു. അവിടുന്ന് കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. സുഖലോലുപത, അധികാരം, സമ്പത്ത് എന്നിവയ്ക്കായി ഈശോ പ്രലോഭിക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഈശോയെപ്പോലെ നമുക്കും അവയെ പരാജയപ്പെടുത്തണം. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി ആത്മബലം നേടിയെടുത്തതിനാലാണ് ഈശോയ്ക്ക് പ്രലോഭകനായ പിശാചനെ തോൽപ്പിക്കാൻ സാധിച്ചത്. ദൈവപുത്രനായ ഈശോയെപ്പോലും പ്രലോഭിപ്പിച്ച പിശാച് നമ്മയും പ്രലോഭിപ്പിക്കാൻ പല വിധത്തിൽ എത്തുന്നുണ്ട്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു എന്ന് പത്രോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വചനാധിഷ്ഠിത ജീവിതം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മെ ശക്തരാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ദൈവവചനം പാപത്തിൻ്റെ വഴികളിൽ നിന്ന് നമ്മെ അകറ്റുന്നു. അത് നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈശോ ശിഷ്യർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അനുദിനം ദൈവവചനം വായിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും വഴിതെറ്റുകയില്ല. കർത്താവിൻ്റെ വചനം നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാകണം. ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറപ്പുറത്ത് വീട് പണിത വിവേകിയായ മനുഷ്യന് തുല്യമാണ്. എന്തെല്ലാം പ്രതിബന്ധങ്ങളുണ്ടായാലും നിരാശനായി തീരാതെ പ്രത്യാശയോടെ മുന്നേറാൻ വചനാധിഷ്ഠിത ജീവിതം നമ്മെ ശക്തരാക്കുന്നു. നോമ്പും ഉപവാസവും. പ്രലോഭനങ്ങളെ ജയിക്കാനുള്ള ശക്തി നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമുക്ക് നൽകും. നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നതിൽ വളരെ നിഷ്ഠയുള്ള സഭാസമൂഹമാണ് സീറോ മലബാർ സഭ. പാശ്ചാത്യ മിഷണറിമാർ മാർത്തോമാ നസ്രാണികളെ നോമ്പിൻ്റെ സ്നേഹിതർ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാംസം, മത്സ്യം, മുട്ട, പാൽ, പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ അവർ നോമ്പ് ദിവസങ്ങളിൽ ഉപയോഗിച്ചിരുന്നില്ല. ഈശോയുടെ ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായി 50 നോമ്പ്, പിറവി തിരുനാളിന് ഒരുക്കമായി 25 നോമ്പ്, മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി 15 നോമ്പ്, 50 നോമ്പ് ആരംഭിക്കുന്നതിനുള്ള 18 ദിവസം മുമ്പുള്ള 3 നോമ്പ്, മാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പ് തുടങ്ങി നിരവധി നോമ്പുകൾ അവർ അനുഷ്ഠിച്ചിരുന്നു. അവയെല്ലാം തന്നെ ഇപ്പോഴും നിലവിലുണ്ട്. ആത്മബലമുള്ളവരായി വളരാൻ നോമ്പ് നമ്മെ സഹായിക്കും. വെറും ഭക്ഷണത്യാഗം മാത്രമല്ല, അതിലുപരി ക്രിസ്തീയ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയാണ് നോമ്പിൻ്റെ ലക്ഷ്യം. ഉപവാസം അനുഷ്ഠിക്കുന്ന കാര്യത്തിലും മാർത്തോമ ക്രിസ്ത്യാനികൾ ശ്രദ്ധാലുക്കളായിരുന്നു. ഉപവാസം എന്ന വാക്കിന് കൂടെ വസിക്കൽ എന്നാണ് അർത്ഥം. ദിവസം മുഴുവൻ ദൈവത്തോടു കൂടെ വസിക്കാൻ ആഹാരം പോലും ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഉപവാസ ദിവസങ്ങളിൽ ചെയ്യുക. ഉപവാസ ദിവസങ്ങളിൽ ഒരു നേരം മാത്രമേ പൂർണ്ണാഹാരം കഴിക്കാവൂ. പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഗെത്സെമൻ തോട്ടത്തിൽ തന്നോടുകൂടി ഉണർന്നിരിക്കാൻ സാധിക്കാതെ പോയ ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. തൻ്റെ പീഡാനുഭവ വേളയിൽ ശിഷ്യന്മാരുടെ വിശ്വാസം ചഞ്ചലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഈശോ അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ പറഞ്ഞു, ഷിമയോൻ ഷിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പ്രാർത്ഥന എത്രമാത്രം ആവശ്യമാണെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. നോമ്പും ഉപവാസവും പ്രാർത്ഥനയും നമ്മെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കണം. നോമ്പും ഉപവാസവും വഴി മിച്ചം വയ്ക്കുന്ന സമ്പത്ത് ദരിദ്രർക്ക് പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാകണം. പരസ്നേഹ പ്രവൃത്തികളാൽ ജീവിതത്തെ ധന്യമാക്കാനും കൂടുതലായി ശ്രദ്ധിക്കണം. ദുഃഖിതരെ ആശ്വസിപ്പിക്കാനും നിരാലംബർക്ക് അഭയമേകാനും രോഗികളെ ശുശ്രൂഷിക്കാനും അനാഥരെ സംരക്ഷിക്കാനുമെല്ലാം സഭാമക്കൾ ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുക. ചെറിയ ത്യാഗപ്രവൃത്തികളിലൂടെ പണം സമ്പാദിച്ച് പാവങ്ങളെ സഹായിക്കുക. ദാനധർമ്മം ചെയ്യാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുക തുടങ്ങിയവ കുട്ടികൾക്കും ചെയ്യാവുന്ന സത്പ്രവൃത്തികളാണ്. നോമ്പുകാലം. സീറോ മലബാർ സഭയുടെ ആരാധനക്രമ മത്സരത്തിലെ നാലാമത്തെ കാലമാണ് നോമ്പുകാലം. ഈശോ മരുഭൂമിയിൽ നടത്തിയ ഉപവാസത്തെയും പ്രാർത്ഥനയെയും അനുസ്മരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഈ കാലത്തിൽ അവിടുത്തെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രത്യേകമായി ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായുള്ള ഈ നോമ്പാചരണത്തെ വലിയ നോമ്പ് എന്നാണ് വിളിക്കുന്നത്. ദൈവവചന വായനയിലും വചനാധിഷ്ഠിത ജീവിതത്തിലും ഈ കാലയളവിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഉയർപ്പ് തിരുനാളിന് 7 ആഴ്ച മുമ്പ് ആരംഭിക്കുന്ന നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയെ പേതുർത്ത എന്ന് വിളിക്കുന്നു. അന്ന് സന്ധ്യ മുതലാണ് നോമ്പ് ആരംഭിക്കുന്നത്. നോമ്പാരംഭത്തിൽ ആഘോഷപൂർവമായ അനുതാപ ശുശ്രൂഷ അഥവാ വിഭൂതി ആചരണം നടത്തുന്നു. നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുവാനും അവയ്ക്ക് പരിഹാരം അനുഷ്ഠിച്ച് ഈശോയിൽ നവീകരിക്കപ്പെട്ട ഒരു പുതുജീവിതം നയിക്കുവാനും നോമ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധവാരം. നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ച നാം വിശുദ്ധവാരമായി അഥവാ വലിയ ആഴ്ചയായി ആചരിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള ഈശോയുടെ ആഘോഷപൂർവമായ പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഓശാന ഞായർ മുതൽ ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങൾ കൂടുതലായി ധ്യാനിക്കുവാൻ ആരംഭിക്കുന്നു. പെസഹ വ്യാഴാഴ്ച വിശുദ്ധ കുർബാനയുടെയും പൗരോഹിത്യത്തിൻ്റെയും സ്ഥാപനം അനുസ്മരിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരം ഈശോയുടെ പെസഹ ഭക്ഷണത്തെ അനുസ്മരിച്ചുകൊണ്ട് വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നു. ദുഃഖ വെള്ളിയാഴ്ച ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും സംസ്കാരവും നാം അനുസ്മരിക്കുന്നു. ഞായറാഴ്ച ഈശോയുടെ ഉയർപ്പും. ദിവ്യബലിയിൽ നാം പ്രാർത്ഥിക്കുന്നതുപോലെ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ദൈവവചനത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടും നോമ്പും ഉപവാസവും പ്രാർത്ഥനയും വഴി ആത്മബലം നേടിക്കൊണ്ടും പ്രലോഭനങ്ങളെ ജയിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നമുക്ക് നയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നമുക്ക് പാടാം. നീതി നിറഞ്ഞിടും കർമ്മം കർത്താവിൻ, പ്രീതി സമാർജിക്കും നോമ്പിൻ സാരം, പൂജ്യങ്ങൾ വെടിയുക മാത്രവുമല്ലോ കോപാസൂയാദികളെല്ലാം ഉപവാസത്താൽ വിടിയേണം കർത്താവിൻ കൃപ നാം കണ്ടെത്തും. കവിത: നോമ്പും പ്രാർത്ഥനയുപവാസം കർത്താവിൻ കൃപയാർജിക്കും, നന്മകൾ നമ്മിൽ വർഷിക്കും, തിന്മകളെല്ലാം മാറിപ്പോ, ഭക്ഷണപാനീയാദികളെ കൈവിടുമെന്നതിനൊപ്പം നാം വളരണമെന്നും സ്നേഹത്തിൽ തളരാതെന്നും ത്യാഗത്തിൽ. ഇതുതാ നോമ്പിൻ സാരാംശം, ഇത് പോയെന്നാൽ നോമ്പില്ല. ഇതുതാ നോമ്പിൻ സാരാംശം, ഇത് പോലെന്നാൽ നോമ്പില്ല. ദൈവവചനം വായിക്കാം, വിവരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:1-11 വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:4 നമുക്ക് പ്രവർത്തിക്കാം. നോമ്പുകാലത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില ത്യാഗപ്രവർത്തികൾ എഴുതുക. എൻ്റെ തീരുമാനം: വലിയ നോമ്പുകാലത്ത് ഞാൻ മാംസമെങ്കിലും വർജിക്കും.